നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. നവംബർ മാസം മൊവംബർ എന്ന പേരിൽ പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ് വളർത്തുന്നതിനുള്ള പ്രത്യേക മാസമാണ്. മാനസിക രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും രോഗത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ കുറവും പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കുന്നു. ഇതേക്കുറിച്ചാണ് SBS മലയാളത്തിൽ പരിശോധിക്കുന്നത്. പെർത്തിൽ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ മാത്യു സാമുവൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരെ കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേൾക്കാം. നമസ്കാരം ഡോക്ടർ മാത്യു സാമുവൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ മാത്യു. ഓസ്ട്രേലിയയിലായിരിക്കുന്ന ഇന്ത്യൻ വംശജരോ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരൊക്കെ നേരിടുന്ന പ്രതിസന്ധികളിൽ പുരുഷന്മാരുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രശ്നം എന്താണ്?
പ്രധാനമായിട്ടും 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ മാനസിക പ്രശ്നങ്ങളാണ് ഈ നവംബർ എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയയിൽ ആചരിച്ചു വരുന്നത്. കാരണം ഒരു 45 വയസ്സ് വരെ നമ്മുടെ ആരോഗ്യം ഒരുവിധം നമുക്ക് ആരോഗ്യം നമ്മുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ 45 വയസ്സ് കഴിയുമ്പോഴേക്കുമാണ് പല പല പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അത് ഇന്ത്യൻ വംശജരായാലും കൊക്കേഷ്യൻ വംശജരായാലും ആഫ്രിക്കൻ വംശജരായാലും 45 വയസ്സ് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഡയബറ്റീസ് അല്ലെങ്കിൽ രക്തത്തിൽ പിന്നെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതൽ, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ ഇതെല്ലാം പതിയെ പതിയെ തലപൊക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് അതിനുള്ള ഒരു യൂനോ ആൾക്കാരുടെ ഒരു അവബോധം സൃഷ്ടിക്കാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവംബർ എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഈ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും മാനസിക പ്രശ്നങ്ങളുടെ വളർച്ച വളരെ കൂടുതലാണ്. കാരണം നമ്മൾ പണ്ട് എല്ലാവരും പറയുന്ന ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്നുള്ള ഒരു ഒരു ഇഷ്യൂ വരുമ്പോഴേക്കും വിഷാദ രോഗം, ആൻസൈറ്റി, ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോഴൊരു സെൽഫ് ട്രീറ്റ്മെന്റ് പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷാദത്തിന് വേണ്ടി ആൾക്ക് മദ്യം കഴിക്കുക അല്ലെങ്കിൽ പിന്നെ പുക വലിക്കുക അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും വേറെ പല ട്രീറ്റ്മെന്റും സെൽഫ് മെഡിക്കേഷൻ ആയിട്ട് ഉറക്ക ഗുളിക കഴിക്കുക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പുരുഷന്മാരുടെയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ നവംബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നുപോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നവംബർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും അത് കൊക്കേഷ്യൻ വംശരുടെയിലുള്ള ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ വംശരുടെയിൽ ഈ പ്രശ്നത്തിനെ പറ്റി ഒരു അവബോധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ഉറക്കെ ചിന്തിക്കേണ്ടതിനിരിക്കുന്നു.
ഡോക്ടർ, ഇനി പുരുഷന്മാർ പലരും സെൽഫ് ട്രീറ്റ്മെന്റ്, സ്വയമായി ചികിത്സിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തെല്ലാം വിപത്തുകൾക്കാണ് സാധ്യത, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
സെൽഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ യൂനോ മദ്യം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കുന്നതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ അത് കഴിക്കുന്നത് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ പിന്നെ ഇപ്പം നമ്മൾ പണ്ടവിടെ പറഞ്ഞല്ലേ തീയും പുകയും വരുന്നത്, അപ്പം തീ അടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേയാണ് ഈ പുക വെളിയിലോട്ട് വരുന്നത്. അപ്പം ഈ വിഷാദം ഇപ്പൊ എന്നുള്ളൊരു അസുഖം നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മൂലകാരണം നമ്മൾ കണ്ടെത്തണം. അല്ലാതെ നമ്മളത് തീ അണയ്ക്കാതെ നമുക്ക് പുക നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഈ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്നുള്ള നമ്മളത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അത് വിഷാദം കൊണ്ടാവാം അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ പല പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നും. ദേഷ്യം തോന്നുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അൺട്രീറ്റഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തത്തില് അല്ലെങ്കിൽ ബോഡിയിലെ ബ്ലഡ് പ്രഷർ വളരെ കൂടുന്നതിന്റെ കാരണം കൊണ്ടായിരിക്കും പലപ്പോഴും ദേഷ്യം വരുന്നത്. അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങളിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം പല ആൾക്കാരും അതിനെ മറികടക്കാൻ വേണ്ടി മദ്യം ഉപയോഗിക്കുകയും ഉറക്ക ഗുളിക ഉപയോഗിക്കുകയും ഉറക്കം വരാതിരിക്കുമ്പോൾ ഉറക്ക ഗുളിക ഉപയോഗിക്കുകയും ചെയ്യുമ്പം അതിനുള്ള ഈ അടി ഈ വിഷാദത്തിന്റെ കൂടെ ഈ സെൽഫ് ട്രീറ്റ്മെന്റും കൂടെ ആയി കഴിയുമ്പോഴേക്കും വലിയ ഒരു വിപത്തിലോട്ടാണ് പലപ്പോഴും പല ആൾക്കാരും ചെന്നെത്തപ്പെടാറുള്ളത്.
ഓക്കെ ഡോക്ടർ, ഇനി പ്രമേഹ രോഗവും ഡിപ്രഷനും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ? ഇന്ത്യൻ വംശജർക്കിടയിൽ വളരെ രൂക്ഷമായി കൂടി വരുന്നൊരു സാഹചര്യമാണല്ലോ ഈ ഡയബറ്റീസിന്റെ കാര്യം.
അതെ അതെ അതെ, നമ്മുടെ അഗെയിൻ സബ് കോണ്ടിനെന്റ്, അതായത് ഇന്ത്യൻ വംശജരുടെ മാത്രമല്ല അത് ശ്രീലങ്കൻ പിന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ, നമ്മളെല്ലാവരും സബ് കോണ്ടിനെന്റ് ആൾക്കാരാണ്. അപ്പം ആ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഡയബറ്റീസ് ആണ്. അത് ഫെമിലിയർ ഡയബറ്റീസ്, അത് ചില ആൾക്കാർ പറയും ഒത്തിരി പഞ്ചസാര കഴിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ജീൻസ് അതിനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ജനീതിക ഘടകത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കൊണ്ടാണ് പലപ്പോഴും ഈ ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഡയബറ്റീസ് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അതിന് മരുന്നും അതിന് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദൂരവ്യാപകമായ മാനസിക പ്രശ്നങ്ങളും അതുമാത്രമല്ല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ രക്തത്തിൽ പഞ്ചസാര അളവ് കൂടുമ്പോഴേക്കും യുനോ ഡിപ്രഷന്റെ പിന്നെ അതല്ലെങ്കിൽ വിഷാദത്തിന്റെ അളവ് വളരെ കൂടുതലായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ആങ്സൈറ്റി കൂടാറുണ്ട്, ഉറക്കമില്ലായ്മ കാണാറുണ്ട്. കാരണം പലപ്പോഴും ഈ ബ്ലഡ് ഷുഗർ കൂടിക്കഴിയുമ്പോഴേക്കും കൂടുതൽ നമുക്ക് ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് പല പല ആൾക്കാർക്കും ഉറക്കമില്ലായ്മ കാണാറുണ്ട്. പിന്നെ ലൈംഗിക ശേഷി കുറയുക, പലപ്പോഴും ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഈ ലൈംഗിക ശേഷി കുറയുന്ന ഒരു ഘട്ടത്തിലാണ് പല ആൾക്കാരും ട്രീറ്റ്മെന്റിന് വേണ്ടി ശ്രമിക്കാറുള്ളത്. പലപ്പോഴും അത് തന്നെ ശ്രമിക്കാറില്ല, അത് കുടുംബത്തിലെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം വരുമ്പോഴാണ് പലപ്പോഴും ഡോക്ടർമാരെ കാണുന്നതും, അല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ ചോദിച്ചു വരുമ്പോഴാണ് പലപ്പോഴും ബ്ലഡ് ഷുഗർ കൂടുതലാണ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്. ബ്ലഡ് ഷുഗർ കൂടിക്കഴിയുമ്പോഴേക്കും അത് വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളതിന് തെളിവുകൾ വളരെയേറെ പിന്നെ ഈ കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്കുള്ള ശാസ്ത്രീയമായ പഠനത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതിന് വളരെയധികം തെളിവുകളുണ്ട്.
ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, മിഡിൽ ലൈഫ് ക്രൈസിസിന്റെ കാര്യം പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഓസ്ട്രേലിയയിൽ മിഡിൽ ലൈഫ് ക്രൈസിസ് പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു കൂടുതലായിട്ടൊരു മാനസിക രോഗത്തിലേക്ക് നയിക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്?
അതെ, നമ്മുടെ ഒരു സാമ്പത്തിക കുടിയേറ്റമായതുകൊണ്ട് ഏകദേശം 45 ഇനോ 50 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മള് കുഞ്ഞുങ്ങള് പിന്നെ ഓസ്ട്രേലിയയിൽ ജനിച്ചു, അവരുടെ പഠിത്തം ഏകദേശം കഴിയാറാവും 45-50 വയസ്സ് കഴിയുമ്പോഴേക്കും. പല കുട്ടികളും വീട്ടിൽ നിന്ന് പോവാൻ സമയമാവും. അതുമാത്രമല്ല നമ്മുടെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയമാവും 45-50 വയസ്സാകുമ്പോഴേക്കും. അപ്പം അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമുക്ക്, അപ്പോഴാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം ജീവിത സാഹചര്യങ്ങളുടെ മാറ്റം, കുട്ടികൾ വീട്ടിൽ നിന്ന് പോവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും, അതുമാത്രമല്ല നാട്ടിൽ മാതാപിതാക്കളുടെ ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആ സമയത്താണ് നമ്മൾ കണ്ടുവരുന്നത്. അതുമാത്രമല്ല കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ മാനസിക പിന്നെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അപ്പോൾ കണ്ടുവരും. അപ്പൊ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കുമാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് പലപ്പോഴും നമ്മുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ അത് നോട്ടീസ് ചെയ്യാതെ പോകുന്നത്. കാരണം ചില ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവത്തില്ല അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന്. പക്ഷേ നമ്മൾ ചുറ്റുമൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസ് പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോവുകയും, അല്ലെങ്കിൽ അതിനു വേണ്ട തക്കതായിട്ടുള്ള ഒരു ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ ഓസ്ട്രേലിയക്ക് ഇപ്പൊ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഏകദേശം ഇന്ത്യൻ കുടിയേറ്റം എന്ന് പറയുന്നത് ഏകദേശം കഴിഞ്ഞ 10-20 വർഷം കൊണ്ടാണ് ഈ കുടിയേറ്റം ഈ സ്ഥിതിയിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇടയിലുള്ള ഈ മിഡ് ലൈഫ് ക്രൈസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത 5-10 വർഷം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കാണാൻ പോകുന്നത്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോഴേക്കും നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റിയും അതിനെ അതിജീവിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തേ നമുക്ക് പറ്റുള്ളൂ.
ഇപ്പോൾ ഡോക്ടർ, ഇന്ന് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് മിഡിൽ ലൈഫ് ക്രൈസിസ്, പിന്നെ മറ്റൊന്നാണ് സെൽഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് മാനസിക രോഗമുള്ളവർ സെൽഫ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ഒരു പ്രവണത ഒരു അവയർനെസ്സിൻ്റെ കുറവ് മൂലമാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡയബറ്റീസും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം. അത് ഇന്ത്യൻ വംശജർക്ക് കൂടുതലായിട്ട് പ്രമോഹരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. ഇക്കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോഴും പുരുഷന്മാർക്കിടയിൽ സ്ത്രീകളെ അപേക്ഷിച്ച് മാനസികാരോഗ്യത്തിനുള്ള സഹായം തേടാനുള്ള ഒരു സന്നദ്ധത പൊതുവെ കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി, ഇതിൻ്റെ ഒരു കാരണം എന്തായിരിക്കണം?
പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലുള്ള അജ്ഞതയാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആവും, അല്ലെങ്കിൽ അവര് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഒരു കുറവാണ്, അല്ലെങ്കിൽ അത് ഞാനൊരു പുരുഷനല്ലേ, എനിക്ക് എന്റെ ഇനോ നമ്മുടെ ഒരു മെയിൽ മാസോക്കിസം നമ്മൾ പറയാം, അതിനാണ് ഈ മവംബർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല പിന്നെ ഡോക്ടറെടുത്ത് പോകുന്നതും അതിനു വേണ്ടി ചികിത്സ തേടുന്നതും അത് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ അജ്ഞത നമ്മുടെ ഒത്തിരി ഇരുട്ടിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രധാനമായിട്ടും നമ്മുടെ പിന്നെ അജ്ഞതയും അതിലല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ പിന്നെ അറിവില്ലായ്മയുമാണ് പലപ്പോഴും ഇതിനകത്തെ പ്രധാന ഘടകങ്ങളെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.
ഇതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സഹായം തേടുന്ന വഴി വലിയ രീതിയിൽ മാറ്റമുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തത് പലപ്പോഴും ഒരു കാരണമാകാൻ സാധ്യതയുണ്ടോ?
വളരെ 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 കറക്റ്റാണ്. കാരണം അഗൈൻ നമ്മുടെ പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളും ചില അജ്ഞതകളും അല്ലെങ്കിൽ മിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ വായിച്ചിരിക്കുന്ന നോവലുകളോ അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന സിനിമകളിനകത്തോ നമ്മൾ രൂപപ്പെട്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ കിടപ്പുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നാട്ടിലെ പിന്നെ മാനസിക ആരോഗ്യം എങ്ങനെയാണ് പരിപാലിക്കുന്നത്, അതിന്റെ പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പം അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കാറില്ല. പക്ഷേ ഓസ്ട്രേലിയ എന്നുള്ള പോലൊരു രാജ്യത്ത്, ഇത്രയും വികസിതമായ ഒരു രാജ്യത്ത് ഇത്രയും സഹായങ്ങൾ നമുക്ക് ഗവൺമെന്റും ബാക്കി എൻ ജി ഒസും നമുക്ക് തരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ഒരു നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്.
ഡോക്ടർ മാത്യു സാമുവൽ, വളരെയധികം നന്ദി ഈ വിഷയത്തെ കുറിച്ച് എസ് ബി എസ് മലയാളത്തോട് വിശദീകരിച്ചതിന്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.